പ്രഭാതം. ഇന്ന് ജൂലൈ 4. ഇന്നത്തെ ദിവസം ജനിച്ച ഈ ONV കുറുപ്പിൻ്റെ നാട്ടുകാരൻ ഒരുപക്ഷെ മലയാളത്തിൽ മാത്രമുള്ള ഒരു കലാരൂപത്തിനെ ലോകമെങ്കും പ്രചരിപ്പിക്കാൻ ഏറ്റവും അധികം സഹായിച്ച വ്യക്തി ആവണം. അതിൻ്റെ ഒപ്പം ഇങ്ങനൊരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് ചെയ്തത്. വിശദീകരിക്കാൻ സ്വന്തം അനുഭവം പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് കുമരകത്ത് അടുക്കളയിൽ ഞങ്ങളുടെ അമ്മയെ സഹായിച്ചിരുന്ന കാർത്തിയാനിയും കായലിൽ വെള്ള വലിക്കാൻ പോയിരുന്ന ഭർത്താവ് പുരുഷനും സഹോദരൻ നാരായണൻ, ഇവരുടെ കാതുകൾ വഴി തലയ്ക്കകത്തേക്ക് ഇദ്ദേഹം വിശ്വസാഹിത്യം എത്തിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് മലയാളികൾക്ക്, വായന അറിയാവുന്നവർക്കും അറിയില്ലാത്തവർക്കും, ലിയോ ടോൾസ്റ്റോയ്, വിക്ടർ ഹ്യൂഗോ, അലക്സാണ്ടർ ഡ്യൂമ, വില്യം ഷേക്സ്പിയർ, ഡോസ്റ്റോവ്സ്കി എന്നിങ്ങനെയുള്ള മഹാന്മാരുടെ അപാര സൃഷ്ടികൾ അറിയാനും ആസ്വദിക്കാനുമുള്ള മഹാഭാഗ്യമുണ്ടായി. ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ്, അതായത് തമശക്തി, നമ്മുടെ ഇന്നത്തെ നായകനാണ് കഥാപ്രസംഗ രൂപത്തിലേക്ക് ആക്കുന്നത്. എന്നിട്ടോ പ്രായം ചെന്ന രോഗിയായ ഭർത്താവ് ഇഗ്നാറ്റിച്ചനെ, ചെറുപ്പക്കാരിയും മനോഹരിയുമായിരുന്ന ഭാര്യ അനീസിയ വിഷം കൊടുത്ത് കൊല്ലും. എന്തിന്? താൻ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനായ പറമ്പിൽ പണി ചെയ്തിരുന്ന നിക്കീറ്റിയെ വിവാഹം കഴിച്ച് സന്തുഷ്ടയായി ജീവിക്കാൻ. എന്നിട്ട് സാമ്പൻ ഇങ്ങനെ നമ്മളോട് പാടിത്തന്നു: പുഷ്പിത ജീവിതവാടിയിലൊരപ്സര സുന്ദരിയാണീ അനീസ്യ. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അനീസ്യയോട് കരുണ തോന്നിപ്പിക്കുന്ന ഉദ്യമത്തിൽ വിജയം വരിച്ചു. ഞങ്ങളുടെ കാർത്തിയാനി പോലും അനീസ്യയുടെ ഭാഗം ചേർന്ന് വാദിച്ചു. വേലായുധൻ സാംബശിവൻ SN കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി യൂണിയനായിരുന്ന AISF വീറോടെ പ്രവർത്തിച്ചിരുന്നു. സഖാക്കൾ അത് കണ്ടിട്ടും ആള് സുമുഖനും ആയതുകൊണ്ടാവണം 1952 സാമ്പൻ്റെ തന്നെ നാട്ടിൽ December 6 രാത്രി KPAC ആദ്യമായി "നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി" എന്ന നാടകം അരങ്ങേറിയപ്പോൾ, പിൽക്കാലത്ത് ഇതിൻ്റെ സിനിമയിൽ നസീർ എടുത്ത വേഷം നാടകത്തിൽ സാംബശിവൻ കെട്ടി. ഏകദേശം 100 വേദികളിൽ സാമ്പൻ ഈ നാടകത്തിൽ ഗോപാലനായി. അങ്ങനെ കേരളമൊട്ടുക്ക് വിപ്ലവം വിതയ്ക്കുന്നതിൽ ഒരു പങ്കാളിയായി എന്ന് പറയാം. കമ്മ്യൂണിസ്റ്റാക്കി നാടകം അരങ്ങേറിയതിൻ്റെ 3 മുന്നെയാണ് സാമ്പൻ്റെ ലോകപ്രസിദ്ധി ആർജിച്ച കലയിലേക്കുള്ള രംഗപ്രവേശനം. ഓണക്കാലത്തെ ചതയത്തിന് രാത്രി 8 ഗ്രഹാനന്ദപുരം ക്ഷേത്രസന്നിധിയിൽ മൈക്കില്ലാതെ പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ ചെങ്കമ്പഴിയുടെ ദേവത കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു. അടിച്ച് കസറി. ഈ ചവറക്കാരൻ ചെക്കൻ്റെ ജന്മം ഇതിനു വേണ്ടി തന്നെയാണെന്ന് ജനം കൈയടിച്ച് പാസാക്കി. പഠിക്കുന്ന കാലത്ത് തന്നെ സാംബശിവൻ തിരക്കുള്ള കാതികനായി മാറി. കൊച്ചു സീത, മഗ്ദലന മറിയം, വാഴക്കുല, ഐഷ, ടെസ്, റോമിയൻ ജൂലിയറ്റ്, കാറസോ സഹോദരന്മാർ, ഓതല്ലോ എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഇതിവൃത്തങ്ങൾ കേരളത്തിന് കാഴ്ചവെച്ചു. ഒരല്പം ചരിത്രം ഇവിടെ കുത്തിക്കേറ്റിക്കോട്ടെ. 1924 ഇടവമാസം കൃത്യം ദിനമറിയത്തില്ല. നെയ്യാറ്റിങ്കര കുന്നുംപാറ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ ടി എ സത്യദേവൻ മാർക്കണ്ഡേയ ചരിതം ഹരി കഥാകാലക്ഷേപം നടത്തുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്ന കുമാരനാശാൻ ഒരു ഐഡിയ ഇട്ടുകൊടുത്തു. നമുക്ക് നമ്മുടെ ആദർശങ്ങൾ ഇങ്ങനെയൊരു കലാരൂപം വഴി എളുപ്പത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം. കാരണം അവർക്ക് പ്രഭാഷണങ്ങൾ ഒന്നും കേട്ട് പരിചയമില്ല. സാധാരണക്കാരായ മനുഷ്യരായതിനാൽ സരള മലയാളത്തിൽ കഥ പാടിപ്പറയണം. അതിന് നീ എൻ്റെ ചണ്ഡാല ഭിക്ഷുകിയും ദുരവസ്ഥയും ഒക്കെ ഉപയോഗിച്ചു. ഇതാ കോപ്പികൾ. അധികം താമസിയാതെ കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ചു. വല്ലാതെ ദുഃഖിതനായ സത്യദേവൻ കത്താരസിസ് പോലെ ചണ്ഡാല ഭിക്ഷുകി കഥാപ്രസംഗം എഴുതി അത് അവതരിപ്പിച്ചു. അങ്ങനെ മലയാളത്തിന് മാത്രം അഹങ്കരിക്കാവുന്ന ഒരു കലാരൂപമുണ്ടായി. 100 വർഷം മുന്നേ കുമരകത്ത് ശ്രീകുമാരമംഗലം അമ്പലപ്പറമ്പിൽ പാതിരയ്ക്ക് അടുപ്പിച്ചുള്ള നേരത്ത് 3000 or 4000 വരുന്ന ജനങ്ങളെ സാംബശിവൻ മാസ്മരികമായ ശബ്ദങ്ങളിൽ കഥ പറഞ്ഞും പാടിയും തൻ്റെ മാജിക് കാർപ്പറ്റിൽ ഞങ്ങളെ കയറ്റി ഇരുത്തി ഇറ്റലിയിലേക്ക് കൊണ്ടുപോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും.
എനിക്കങ്ങേ വിശ്വാസമല്ല. അങ്ങൊരു കാര്യം ചെയ്ത് ഒന്ന് ഒളിച്ചു നിൽക്കാവോ? ഒരു 5 മിനിറ്റ് ഒളിച്ചു നിൽക്കാവെങ്കിൽ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാനിപ്പോൾ പറഞ്ഞാൽ അവരെ കൂടെ സമ്മതിപ്പിക്കാം. അങ്ങ് കേൾക്ക്, അവരെ കൂടെ സമ്മതിപ്പിക്കാം. ഒന്ന് ഒളിച്ചു നോക്കൂ. ഒഥല്ലോ ഓടി ഒളിക്കുന്നു. ഹലോ ലെഫ്റ്റനന്റ് കാഷ്യോ വരണം. കാഷ്യോ വന്നു. ആശാനെ എന്നെ ആക്ഷേപിക്കരുത്. ഞാനിപ്പോൾ ലെഫ്റ്റനന്റ് അല്ല, ഇല്ലാത്ത പദവി ചേർത്ത് വിളിച്ച് എന്നെ ആക്ഷേപിക്കരുത്. പദവിയൊക്കെ കിട്ടും. ആ പദവി അല്ല, അപ്പുറത്തെ പദവി കിട്ടാൻ പോലും. പക്ഷേ പിടിച്ച പിടി വിടരുത്, ഡസ്റ്റവനെ വിടരുത്. ആ അലട്ടിക്കൊള്ള കാര്യം സാധിച്ചെടുക്കുന്നവരെ. ഒഥല്ലോ ഒളിച്ചു നിൽക്കുന്ന കാഷ്യക്ക് അറിയില്ലല്ലോ. ഒഥല്ലോടെ മുഖഭാവം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ലോകത്ത് എന്തെന്നാലും മനുഷ്യറിയില്ല. തൊട്ടടുത്തിൽ കതിനാ പൊട്ടിച്ചാൽ ഒഥല്ലോ അറിയില്ല. ഒഥല്ലോടെ ശ്രദ്ധ മുഴുവൻ കാഷ്യയുടെ മുഖത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇയാഗോ പറയുന്ന പോലെ ഒഥല്ലോക്ക് കേൾക്കണ്ട, അത് ഇയാഗോയ്ക്ക് അറിയാം. ഇയാഗോ അടുത്തിന്ന് കാഷ്യയുടെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുന്നു. നിന്റെ അവളുണ്ടല്ലോ ബിയാൻക, അവൾ വിചാരിച്ചെങ്കിൽ ഇതിനേക്ക് മുമ്പ് എന്നെ തിരിച്ചെടുപ്പിക്കുമായിരുന്നു. ആ പറഞ്ഞത് ഒഥല്ലോ കേട്ടില്ല. ബിയാൻകയുടെ പേര് കേട്ടപ്പോ കാഷ്യ ചിരിച്ചു പുച്ഛരസത്തിൽ. അവളോ? ആ അവള് അവിടെ കാര്യം വലിയ ശല്യമായിരിക്കുക. ഞാനത് കടപ്പുറത്തിരിക്കുമ്പോ അവിടെ വന്നിരിക്കുന്നു. എന്റെ കഴുത്തിൽ കെട്ടിവിടെ ഒരു കാര്യച്ചില്ല, ഞാൻ അവളെ കല്യാണം കഴിക്കണം. എന്റെ എന്റെ ഇയാഗോ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റുമോ? ഒഥല്ലോ കേൾക്കുന്നതെന്ന് തന്റെ ഭാര്യ കാഷ്യയുടെ കഴുത്തിൽ കെട്ടിവിടെ കരഞ്ഞത്ര കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്രേ. പാവം കാഷ്യോ പറഞ്ഞത് ആ വേശ്യയുടെ കാര്യമാണ്. നോക്കണം എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊത്തും കോളും ഒപ്പിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയായപ്പോ ആരുടെ ഭാഗ്യത്തിന് സാക്ഷാൽ ബിയാങ്ക ബിയാങ്ക വഴി വന്നു. അവൾ വന്ന് വെറുതെ ഉണ്ടല്ല, കൈലേസുമായിട്ടാണ്. കാഷ്യോ എന്ന കാമുകൻ കണ്ടാൽ നല്ല കോമളൻ, കണ്ടില്ലല്ലോ നിന്നെ ഞാൻ, കണ്ടില്ലല്ലോ നിന്നെ ഞാൻ. കാഷ്യോ എന്ന കാമുകൻ കണ്ടാൽ നല്ല കോമളൻ. അവളിങ്ങോട്ട് വന്ന കൈലേസ് ചുട്ടിക്കുട്ടി എടുത്ത് ഒറ്റ ഏറു വെച്ചു കൊടുത്തു. അവന്റെ മോഹം നല്ല ആളാണ്, പ്രേമ സമ്മാനം തന്നിരിക്കുന്നു. ഏതോ ഒരു തനിക്ക് തന്ന കൈലേസ്. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ വീട്ടിൽ വരുന്നെങ്കിൽ മറ്റങ്ങ് വരാൻ ഞാൻ സമ്മതിക്കില്ല. മറ്റങ്ങ് പോകാനും ഞാൻ അനുവദിക്കില്ല. എന്നെ വീട്ടിൽ വരുന്നെങ്കിൽ കൃത്യം 9 മണിക്ക് അവിടെ വന്ന് ഹാജരായിക്കോണം. ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരണ്ട. മുഖവും വെട്ടിച്ച് അവളൊരു പോക്ക്.
അപാരകാഥികൻ വി സാംബശിവൻ നീണാൽ വാഴട്ടം. മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കാഥികനല്ലാത്ത, കലാകാരനല്ലാത്ത കേവലം ഒരു കുമരകംകാരൻ.